താങ്കൾ എത്രമാത്രം മോശമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും താങ്കൾ നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം താങ്കളോട് ദീർഘക്ഷമയോടെ വർത്തിക്കുന്നു. അവനിൽ വിശ്വസിക്കുവാൻ, താങ്കളുടെ പാപവഴികളെ ഉപേക്ഷിച്ച് നേർവഴിയിൽ വരുവാൻ എത്രയെത്ര അവസരങ്ങളെയാണ് ദൈവം താങ്കൾക്ക് നൽകിയിരിക്കുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള ആകാംക്ഷ നമ്മെ അനേകരെയും വലിയ വിപത്തിൽ കൊണ്ട് ചാടിക്കുന്നു എന്നത് ഒരു സത്യം. ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും അന്ധവിശ്വാസങ്ങൾ ദോഷമൊന്നും ചെയ്യുന്നതല്ല എന്ന ചിന്തയും സാധാരണ ആളുകളെ മന്ത്രവാദത്തിലേക്കും ദുഷ്ടാത്മാക്കളെ സേവിക്കുന്നതിലേക്കുമൊക്കെ നയിക്കും. അങ്ങനെ ഏത് ക്രൂരതയും ചെയ്യുന്നതിന് മടിയില്ലാത്ത ഒരു അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേരും. അങ്ങനെ തകർന്നുപോയ ഒരു മനുഷ്യന്റെ അനുഭവം നമുക്കിന്ന് പഠിക്കണം. നാം രണ്ട് രാജാക്കന്മാർ 21 അധ്യായത്തിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് അതിമനോഹരമായ ഭരണം കാഴ്ചവെച്ച ഹിസ്കിയാവിനെക്കുറിച്ചാണ്. ദൈവത്തിലുള്ള അവന്റെ ആശ്രയമായിരുന്നു അവന്റെ വിജയം. അന്ത്യകാലത്തിൽ അവൻ കാണിച്ച ബുദ്ധിഹീനതയും നാം കാണുകയുണ്ടായി. ദൈവം ഒരുവൻ നല്ല മനുഷ്യനാണെങ്കിൽ തന്നെ അവന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നമുക്ക് പാഠങ്ങളായി, നല്ല മാതൃകകളായി നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ നമുക്ക് പാഠങ്ങളായി നമ്മെ കാണിച്ചു തരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഹിസ്കിയാവിന്റെ ജീവിതം. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലെ തെറ്റുകളെ ദൈവം എങ്ങനെങ്കിലും മറച്ചുവെച്ച് അവനെ നല്ലവനായി ചിത്രീകരിക്കുവാനായി ഒരിക്കലും ബൈബിളിൽ ശ്രമിച്ചിട്ടില്ല. അത് ഒരു നല്ല കാര്യം തന്നെയാണല്ലേ? അവരൊക്കെ വെറും മനുഷ്യരായിരുന്നു. മനശയെക്കുറിച്ചാണ്, അതെ, ഹിസ്കിയാവിന് തന്റെ നീട്ടിക്കിട്ടിയ ആ 15 ജനിച്ചതായ മകൻ മനശയെക്കുറിച്ചാണ് ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് 21 അധ്യായത്തിൽ മനശയുടെ ഭരണം മഹാവഷളത്വം നിറഞ്ഞതായിരുന്നു. ദാവീദിന് ശേഷം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രാജാവായിരുന്നു ഹിസ്കിയാവ്. അവനെപ്പോലെ മറ്റാരും ഉണ്ടായിരുന്നില്ല. വേറൊരു പ്രകാരത്തിലും ഹിസ്കിയാവ് ദാവീദിനെ പോലെ തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല അപ്പന്മാരല്ലായിരുന്നു എന്നതാണത്. തെക്കേ ദേശത്ത് ഭരിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും മോശമായ ഒരു രാജാവിന്റെ പിതാവായിരുന്നു ഹിസ്കിയാവ്. നോക്കണേ, ഹിസ്കിയാവിന്റെ മകനായ മനശ്ശെ ആ അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിക്കുന്നത് വളരെ വിഷമകരമായി തോന്നാം. മനശ്ശെയുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ അവന് ജീവിതത്തിൽ ദേവാലയത്തോടും ദൈവീക കാര്യങ്ങളോടും ഉണ്ടായിരുന്ന തികഞ്ഞ വിദ്വേഷം കാണുവാൻ കഴിയും. എന്തുകൊണ്ടിങ്ങനെ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഏതായാലും നമുക്ക് മുൻപോട്ട് പഠിക്കാം. രണ്ട് രാജാക്കന്മാർ 21 അധ്യായം എടുത്താട്ടെ, അതിന്റെ 1 വാക്യം. രണ്ട് രാജാക്കന്മാർ 21 അധ്യായത്തിന്റെ 1 വാക്യം. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെപ്സിബ എന്നു പേർ. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നപ്പോഴാണ് മനശ്ശെ രാജവാഴ്ച ആരംഭിച്ചത്. അവനൊരു വഷളനായിരുന്നു. എന്നാൽ ചിലർ പറഞ്ഞേക്കാം, അവൻ ചെറുപ്പമല്ലേ, വളരുമ്പോൾ അതൊക്കെ അങ്ങ് മാറുമെന്ന്. എന്നാൽ മനശ്ശെയുടെ ജീവിതത്തിൽ വളർന്നു വന്നിട്ടും അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായില്ല എന്നത്രേ നാം കാണുന്നത്. അവൻ കൂടുതൽ കൂടുതൽ വഷളനായി തീരുകയാണ് ചെയ്തത്. അത് ഭരിച്ചതോ 55 വർഷം. അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് ആവശ്യമായ അനവധി അനവധി അവസരങ്ങൾ ദൈവം മനശ്ശെക്ക് നൽകി. ദിനവൃത്താന്തങ്ങൾ, അതെ, രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കാണുന്നത് അവസാനം അവൻ അനുതപിച്ചു എന്നാണ്. ദൈവം എല്ലായ്പ്പോഴും ദീർഘക്ഷമയുള്ള ദൈവമാണ്. ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ എത്രമാത്രം മോശമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും താങ്കൾ നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം താങ്കളോട് ദീർഘക്ഷമയോടെ വർത്തിക്കുന്നു. താങ്കൾ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് അവങ്കിലേക്ക് തിരിഞ്ഞു വരണമെന്ന് അവർന്ന് ആഗ്രഹിക്കുന്നു. അവനിൽ വിശ്വസിക്കുവാൻ താങ്കളുടെ പാപവഴികളെ ഉപേക്ഷിച്ച് നേർവഴിയിൽ വരുവാൻ എത്രയെത്ര അവസരങ്ങളെയാണ് ദൈവം താങ്കൾക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ താങ്കൾക്ക് താങ്കളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് താങ്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരുപക്ഷെ ആ കട്ടിലിൽ കിടക്കുകയായിരിക്കാം, അവിടെ കിടന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവേ, ഞാൻ പാപിയാണ്, തെറ്റായ പാതയിലാണ് ഞാൻ ജീവിതം നയിക്കുന്നത്, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി സൃഷ്ടിക്കണമേ എന്ന് താങ്കൾ ഈ സമയം പ്രാർത്ഥിക്കുമെങ്കിൽ അവിടുന്ന് താങ്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. മനുഷ്യയുടെ അമ്മയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അവളുടെ പേര് ഹെപ്സിബ എന്നായിരുന്നു. തന്റെ പുത്രന്റെ സ്വഭാവത്തിന്റെ ഉത്തരവാദിത്വം അവൾ ഏൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മഹത്വമുണ്ടെങ്കിൽ അതും അവൾക്ക് ലഭിക്കൂ. ഹെപ്സിബ ഒരു നല്ല മാതാവായിരുന്നിരിക്കാം, എന്നാൽ അവൾ ഈ ബാലനെ എപ്രകാരമാണ് വളർത്തിക്കൊണ്ടു വന്നത് എന്നെനിക്കറിയില്ല. എന്നാൽ മനസ്സ് ഏറ്റവും വഷളനായിരുന്നു. അവൻ തന്റെ ദേശത്തിന് വരുത്തിവെച്ച വിന പരിഹരിക്കുവാൻ സാധിക്കുന്നതിനപ്പുറമായിരുന്നു. രണ്ടാം വാക്യം നോക്കിക്കാട്ടെ, 21:2. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ ജനത്തെ ദൈവം കൊണ്ടുവന്ന ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞ ജാതികളെപ്പോലെ മോശമായ ജീവിതമാണ് മനസ്സെ നയിച്ചിരുന്നത്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായ കാര്യമാണ് ചെയ്തിരുന്നത്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ച് കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു, ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു, ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. ജാതികളുടെ വിഗ്രഹങ്ങളെയും ബലിപീഠങ്ങളെയും എല്ലാം ഹിസ്കിയാവ് നശിപ്പിച്ച് കളഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ഹിസ്കിയാവിന്റെ കാലത്ത് ഭാഗികമായ ഒരു ഉണർവ് ദേശത്തുണ്ടായതിനെക്കുറിച്ച് നാം വായിക്കുന്നു. ഹിസ്കിയാവ് നശിപ്പിച്ചവയെല്ലാം മനശ്ശെ പുതുക്കിപ്പണിയുകയും നീക്കിക്കളഞ്ഞവയൊക്കെയും പുനഃസ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പന്റെ പ്രവർത്തനത്തെ അവൻ മറിച്ചു കളഞ്ഞു. മനശ്ശെ ബാലിന് ബലിപീഠങ്ങൾ പണിയുകയും അശേരാ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുകയും ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് അവയെ സേവിക്കുകയും ചെയ്തു. അതായത് അവൻ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എന്ന് മാത്രമല്ല ഗ്രീക്കുകാർ അപ്പോളോ, ഡയാന എന്നിത്യാദി പേരുകൾ നൽകിയിരുന്ന ആകാശത്തിലെ സകല സൈന്യത്തെയും ആരാധിക്കുവാൻ തുടങ്ങി എന്നർത്ഥം. മനശ്ശെ ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു. ഒരു കാര്യം ഓർക്കണം, ഇതുപോലെയുള്ള ആരാധനകൾ പറയുമ്പോൾ നാം ഒന്ന് ആരാധിച്ചതുകൊണ്ട് എന്ത് വരാനാ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അതോടുകൂടിയുള്ള സകല വഷളത്വവും അവൻ ദേശത്ത് കൊണ്ടുവന്നു എന്നോർക്കണം. ഈ ആരാധനകളൊക്കെ വെറും എന്തിനെയെങ്കിലും വെച്ചിരുന്ന് ആരാധിക്കുക മാത്രമായിരുന്നില്ല. ഇന്ന് നാം കൂടുതൽ സംസ്കാര സമ്പന്നരാണെന്നും മനശ്ശെയുടെ കാലത്തേക്കാൾ പുരോഗമിച്ചിട്ടുണ്ടു എന്നുമാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇന്നും ആകാശത്തിലെ സൈന്യത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എത്രയെത്ര ആളുകളാണ് വഷളത്വം. അതെ, എന്നേക്കാൾ വലിയതല്ല ദൈവം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്തുമാകാമല്ലോ. ഞാൻ ആരാധിക്കുന്നത് എന്റെ ഒപ്പം പോലും അറിവില്ലാത്തതാകുന്നു എന്ന് എന്റെ ആ ഉള്ളിൽ ഞാൻ നനച്ചു കഴിയുമ്പോൾ പിന്നെ എന്തും കാട്ടിക്കൂട്ടുന്നതിന് യാതൊരു മടിയും മനുഷ്യനുണ്ടാകില്ല. അത് ആ അബോധ മനസ്സിൽ തന്നെ അങ്ങനെയാണ്. 4:5 വാക്യങ്ങൾ നോക്കിക്കാട്ടെ, യെരുശലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. ഹോ, ഭയങ്കരമല്ലേ. 5 യഹോവയുടെ ആലയത്തിന്റെ രണ്ട് പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. സർവശക്തനായ ദൈവത്തെ മനസ്സെ നിന്ദിച്ചു. ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിൽ അവൻ ജാതികളുടെ ബലിപീഠങ്ങൾ പണിതു. 6 വായിക്കുന്നത്, അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അക്കാലത്തെ നരബലിയായിരുന്നു അത്. ഒരു ലോഹം കൊണ്ടുള്ള വലിയ പ്രതിമ തീയിൽ ചുട്ടുപഴിപ്പിച്ച ശേഷം ഒരു മനുഷ്യൻ തന്റെ മകനെ അല്ലെങ്കിൽ തന്റെ ശിശുവായ കുട്ടിയെ യാഗമായി അതിനകത്തിട്ടുകൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാണ് കുട്ടികളെ അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നല്ല, പിന്നെയോ അതിനോടുകൂടെ തീർന്നു. വിഗ്രഹാരാധനയുടെ ഏറ്റവും ഭീകരവും ദുഃഖകരവും പൈശാചികവുമായ വശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊക്കെ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും സംഭവിക്കുന്നു എന്നുള്ളത് എത്ര വലിയ യാഥാർത്ഥ്യമാണ്. ആരും വെളിയിൽ പറയില്ല, കാരണം ആചാരമല്ലേ, മതമല്ലേ, ദൈവമല്ലേ, പിന്നെങ്ങനെ പറയും അല്ലേ. ഇന്നും ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി മരിക്കുവാൻ നിർബന്ധിതരാകുന്ന ഭാര്യമാരുണ്ടല്ലോ. മനസ്സേ ദുഷ്ടനായ ഒരു രാജാവായിരുന്നു അവൻ. തന്റെ പാപങ്ങൾ കൊണ്ട് ദൈവത്തെ കോപിപ്പിച്ചു. അവന്റെ പാപങ്ങളുടെ കൂട്ടത്തിൽ ഭൂതങ്ങളെ സേവിക്കുന്ന കാര്യവും പറഞ്ഞിരിക്കുന്നു. മന്ത്രവാദം, കൂടോത്രം എന്നുവേണ്ട സകല ദുഷിച്ച കാര്യങ്ങളും. ഈ കാര്യത്തിനായി അവൻ തന്റെ മകനെ നരബലി കഴിച്ചു എന്ന് പറഞ്ഞാൽ, മന്ത്രവാദത്തിനെതിരായി പ്രത്യേക നിയമങ്ങൾ ദൈവം നൽകിയിരുന്നു. ലേവ്യാപുസ്തകം 19 അധ്യായത്തിന്റെ 31 വാക്യം, ആവർത്തന പുസ്തകം 18 അധ്യായത്തിന്റെ 9-13 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഈ സേവകളെ വെറുത്തതിന് കാരണം അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുവാനുള്ള പരിപാടികളാണ് പലപ്പോഴും അവർ കാട്ടിക്കൂട്ടുന്നത്. പാപപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നു. അന്ധകാരശക്തികളുടെ സ്വാധീനത്തിനായി വഴിതുറക്കുകയാണ് ഇങ്ങനെയുള്ളവർ. ഇന്ന് ഈ കൈരേഖ ശാസ്ത്രം പഠിപ്പിക്കുകയും ഭാവിയെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന അനേകം പുസ്തകങ്ങളും ടെലിവിഷൻ പരിപാടികളും മറ്റുമുണ്ട്. ഇത് നിസാരമായി തള്ളരുത്. അതിൽ വിശ്വസിക്കുന്നെങ്കിൽ അത് താങ്കളെ വലയ്ക്കും കേട്ടോ. അവ ദൈവത്തിന്റെ അധികാരത്തിനെതിരാണ്. അവയുടെ വിശ്വാസത്തിന്റെ വേര് തന്നെ ദൈവത്തോട് എതിരാകുന്നു എന്ന് നാം ഒരിക്കലും മറന്നുപോകരുത്. 7-8 വാക്യങ്ങളിലേക്ക് വന്നാട്ട് 21 അധ്യായത്തിന്റെ 7 വാക്യം. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താനുണ്ടാക്കിയ അശേരാ പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സകല ന്യായപ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിന്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടുലയുവാൻ ഇടവരുത്തുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. ഈ ജനം പ്രവാസത്തിലേക്ക് യാത്രയാകുവാൻ തയ്യാറാവുകയായിരുന്നു. പ്രവാസം എന്ന് പറയുമ്പോൾ അടിമത്തത്തിലേക്ക്. എന്നാൽ അപ്പോൾ അവർ അത് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അനുസരിക്കുന്നുവെങ്കിൽ ദേശം അവർക്ക് സ്വന്തമായി ലഭിക്കുമെന്നതായിരുന്നു വ്യവസ്ഥ. അവർ അനുസരിക്കാതെ ദൈവത്തോട് മറുതലിക്കുകയും അവനെ നിരസിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുവാൻ പോവുകയാണ്. 9 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനസ്സേ അവരെ തെറ്റിച്ചു കളഞ്ഞു. നേതാവ് തെറ്റിയാൽ പിന്നെ മനുഷ്യന്റെ കാര്യം ചോദിക്കണമോ? മനസ്സേ ജാതികളെക്കാളും അധികം ദുഷ്ടത പ്രവർത്തിച്ചു. ദൈവം അവരുടെ ദുഷ്ടത ഇനിയും സഹിക്കുവാൻ പോകുന്നില്ല. ഇത്രയും കാലം ദൈവം ദീർഘക്ഷമയോടെ അവർക്ക് അവസരങ്ങൾ നൽകി. എന്നാൽ അവർ അവങ്കലേക്ക് തിരിയാതെ കൂടുതൽ വഷളത്വം പ്രവർത്തിച്ചതുമൂലം അവൻ അവരെ ദേശത്തു നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും. 10-13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആകയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം അരളി ചെയ്തു തന്നാൽ യഹൂദ രാജാവായ മനശ്ശെ തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന അമോര്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി ഈ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിരിക്കും. തന്റെ വിഗ്രഹങ്ങളെക്കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു. കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ യെരുശലേമിനും യഹൂദയ്ക്കും വരുത്തും. ഞാൻ യെരുശലേമിൽ ശമരിയുടെ അളവ് നൂലും ആഹാബ് ഗ്രഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തലിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തി വെക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ യെരുശലേമിനെ തുടച്ചു കളയും. ഭയങ്കരമല്ലേ? ദൈവം ശമരിയെയും ഇസ്രായേലിനെയും ന്യായം വിധിച്ചതുപോലെ തന്നെ ഇപ്പോൾ യെരുശലേമിനെയും എല്ലാ യഹൂദയെയും ന്യായം വിധിക്കുവാൻ പോകുകയാണ്. അതെ, തെക്കേ രാജ്യത്തെ. ഒരു മനുഷ്യൻ തളിക തുടയ്ക്കുന്നത് പോലെ യെരുശലേമിനെ തുടച്ചു കളയുവാൻ പോകുകയാകുന്നു എന്നത്രേ ദൈവം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉന്മൂലനാശം ചെയ്യാൻ പോകുന്നു എന്ന്. യെരുശലേം ദൈവത്തിന്റെ സ്ഥലമാണ്, അവന്റെ തളിക. അവർ അതിനെ അശുദ്ധമാക്കി തീർത്തു. അതുകൊണ്ട് അവൻ അവരെ തുടച്ചു മാറ്റുവാൻ പോകുകയാണ്. താങ്കൾ വളരെ ബുദ്ധിമാനാണെന്നും താങ്കൾക്ക് ദൈവത്തെ ആവശ്യമില്ലെന്നും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, താങ്കൾ ദൈവത്തിന്റെ ഭൂമിയിൽ കൂടിയാണ് നടക്കുന്നത്. താങ്കൾ ശ്വസിക്കുന്ന ഈ വായുവുണ്ടല്ലോ, അത് ദൈവം തന്നതാണ്. അവിടുത്തെ സൂര്യപ്രകാശം താങ്കൾ ഉപയോഗിക്കുന്നു, ദൈവം നൽകുന്ന വെള്ളം കുടിക്കുന്നു, താങ്കളുടെ ശരീരം പോലും ദൈവം നൽകിയ ദാനമാണ്. പലപ്പോഴും അവിടുന്ന് തന്റെ തലയെ തുടച്ച് വെടിപ്പാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കാര്യം താങ്കൾ അറിയുന്നുണ്ടോ? ദൈവത്തെ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവഗണിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തികളെ, സമൂഹങ്ങളെ, രാജ്യങ്ങളെ ദൈവം തുടച്ച് മാറ്റിക്കളയുന്നു. ഒരു മനുഷ്യൻ തലയെ തുടയ്ക്കുന്നത് പോലെ താൻ യെരുശലേമിനെ തുടച്ചു കളയുവാൻ പോകുന്നു എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു എന്നോർക്കണം. ചരിത്രത്തിൽ ഇത് നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്, സംഭവങ്ങളാണ്. 14 വാക്യം നോക്കിക്കാട്ട്, എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും. അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ പോകുകയാണെന്നത്രേ ദൈവം പറയുന്നത്. 15-16 വാക്യങ്ങളിൽ കാണുന്നു, അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, എന്നെ കോപിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. അത്രയുമല്ല, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനശ്ശെ യഹൂദയെക്കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ അവൻ യെരുശലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിഹ്നിച്ചു. മനശ്ശെ ചെയ്യുന്നതായ കാര്യങ്ങളെ ദൈവം എപ്രകാരമാകുന്നു കുറ്റം വിധിക്കുന്നത് എന്നത്ര ഇവിടെ നാം കാണുന്നത്. ഓർക്കണം, ഒരു വ്യക്തിയോ ഒരു ദേശമോ പാപം ചെയ്യുമ്പോൾ ഒരു വിധത്തിൽ മാത്രമല്ല അവർ പാപം ചെയ്യുന്നത്, പലവിധമായ പാപങ്ങളിൽ അവർ ഏർപ്പെടുന്നു. ദൈവത്തെ മറന്നു കളയുക മാത്രമല്ല, പലപ്പോഴും അധാർമികത്വത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നതായി കാണാം. അസാന്മാർഗികത്വം, തോന്നിയതുപോലെയുള്ള നടപ്പ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം നമുക്ക് ഇന്ന് കണ്ടുവരുന്ന അസമാധാനത്തിൽ നിന്നും ഈ അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നതത്രേ വാസ്തവം. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു മതത്തിന്റെ പഠിപ്പീരല്ലിത്. സത്യദൈവത്തിലേക്ക് മടങ്ങി വരാത്തിടത്തോളം മനുഷ്യന് സ്വസ്ഥമായി കഴിയുവാൻ സാധിക്കില്ല, സമാധാനത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല. 17-18 വാക്യങ്ങളിൽ, മനശ്ശെയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മനശ്ശെ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അരമനയുടെ തോട്ടത്തിൽ, ഉസയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ഇതാണ് മനശ്ശെയുടെ കഥ. അവൻ ദുഷ്ടനും വഹളനുമായിരുന്നു. അവൻ മരിച്ചു എന്നതിൽ അധികമായി മനശ്ശെയെക്കുറിച്ച് ഒന്നും പറയുവാനില്ല. മനശ്ശെയുടെ കാലശേഷം അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോന്റെ ചുരുങ്ങിയ കാലത്തെ ഭരണം 19-22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ആമോന്റെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. ഈ കൊച്ചു പിള്ളേരൊക്കെ ഭരിക്കാൻ കയറിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നോക്കണേ. അവൻ 2 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മെശുല്ലേമത്ത് എന്നു പേർ. മനശ്ശെയുടെ ഭാര്യയായിരുന്നല്ലോ. അവൾ യോദ്ബാക്കാരനായ ഹാരൂസിന്റെ മകൾ ആയിരുന്നു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതിൽ കൂടുതൽ എന്നെ ചെയ്യാനാ അല്ലേ? അത് കുറച്ചെന്നോ ചെയ്യാനാ? 21 വാക്യം, തന്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്ന് തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെ സേവിച്ച് നമസ്കരിച്ചു. അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു. യഹോവയുടെ വഴിയിൽ നടന്നതുമില്ല. 2 സംവത്സരമേ അവൻ ഭരണം നടത്തിയുള്ളൂ. ആമോൻ, ആമോനും ദുഷ്ടനായ രാജാവായിരുന്നു. മനശ്ശെയെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് അവനും ചെയ്തു എന്നത്ര പറഞ്ഞിരിക്കുന്നത്. തന്റെ അപ്പന്റെ വഴികളിൽ തന്നെ അവനും നടന്നു. അവൻ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവും അവനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. 23 വാക്യം നോക്കിക്കാട്ട്, എന്നാൽ ആമോന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. ആമോന്റെ ദുഷ്ടത വിപ്ലവത്തിലേക്ക് നയിച്ചത് ഇവിടെ നാം കാണുന്നു. അവന്റെ ഭൃത്യന്മാർ ആമോനെതിരായി ഗൂഢാലോചന ചെയ്യുകയും അവനെ കൊല്ലുകയുമാണ് ഉണ്ടായത്. ആമോന്റെ മരണശേഷം ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. തുടർന്ന് നാം വായിക്കുന്നത് യോശിയാവിനെ കുറിച്ചാണ്. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്ന് ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. ആമോൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഉസയുടെ തോട്ടത്തിലെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോശിയാവ് അവന് പകരം രാജാവായി. തുടർന്നുള്ള ഭാഗത്ത് ശ്രേഷ്ഠ രാജാക്കന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് നാം കാണുന്നത്. യോശിയാവ് ശ്രേഷ്ഠനായ രാജാവായിരുന്നു എന്ന് മാത്രമല്ല, അവന്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ ഉണർവ് നടക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ വരുന്നതിനു മുൻപ് യോശിയാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണമേ. മനോഹരമായ, അതിമനോഹരമായ ഒരു ഭരണം കാഴ്ചവെച്ച യോശിയാവ്. മനശ്ശെയെപ്പോലുള്ള രാജാക്കന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ യോശിയാവിനെപ്പോലെയുള്ള ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, അതും മനശ്ശെയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളത് എത്രയോ പ്രോത്സാഹജനകമായ വസ്തുതയാണ്. പലപ്പോഴും വഷളത്വം ഒരു അന്തമില്ലാത്തതുപോലെ മുൻപോട്ട് പോകുമ്പോൾ മനസ്സ് മടുക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രിയ സുഹൃത്തെ, ചുറ്റും അധാർമികത്വം കാണുമ്പോൾ, ചുറ്റും വഷളത്വം കാണുമ്പോൾ മടുക്കാതെ പ്രാർത്ഥിക്കുക. ദൈവം തന്റെ സമയത്ത് തന്റെ ജനത്തെ എഴുന്നേൽപ്പിക്കും. അത് നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രോത്സാഹനമായിരിക്കും, അനുഗ്രഹമായിരിക്കും. യോശിയാവിനെ പോലെ അനേകരെ നമുക്കിന്ന് ആവശ്യമാണ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിലൂടെ ഉന്നതമായ പാഠങ്ങൾ പറഞ്ഞു തരുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ആരും മനശ്ശെ പോലെയോ അവന്റെ മകനായിരുന്ന ആമോനെ പോലെയോ ലഭിച്ചിട്ടുള്ള സാധ്യതകളെ നശിപ്പിച്ചു കളവാൻ അവിടുന്ന് അനുവദിക്കരുതേ. ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സേവിച്ച്, ദൈവഹിതപ്രകാരം ലഭിക്കുന്ന സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഒരായുസ് മാത്രമാണുള്ളത്. ഈ ആയുസിൽ ഞങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നല്ല കാഴ്ചപ്പാടുള്ളവരായി അവിടുത്തെ ഹിതപ്രകാരം വളർന്നു വരുവാൻ സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. തിരുനാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ദേവ പാവന രൂപ. ദേവദേവ പാവനരു